السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله وصفيه من خلقه وخليله، بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم وبارك على محمد وعلى آله الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سنيها درنيا رايا سهودرن غلي سهرتك لي شيخ മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല, അദ്ദേഹം രചിച്ച വളരെ പ്രസിദ്ധമായ ഒരു ലഘു കൃതിയാണ് അഥവാ ഒരു റിസാലയാണ് അൽ ഉസൂലു സലാസ എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ കൃതി. ധാരാളം പണ്ഡിതന്മാരാൽ വിവരണം നൽകപ്പെട്ട ഒരു കൃതി കൂടെയാണ് അൽ ഉസൂലു സലാസ എന്ന ആ കൊച്ചുകൃതി. ഒരുപാട് പണ്ഡിതന്മാർ അതിന് ശറഹ് നൽകിയിട്ടുണ്ട് അഥവാ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വിശദീകരണങ്ങളിൽ വളരെ പ്രസിദ്ധമാണ് സൗദിയിലെ അൽ ഖസീമിലെ ബുറൈദയിലുള്ള ഡോക്ടർ മൻസൂർ അസ്സഖഊബ് നൽകിയ വിശദീകരണം അഥവാ ശറഹ്. ആ ശറഹിനെ ആസ്പദമാക്കി ഈ മഹത്തായ കൃതിയുടെ സന്ദേശം ഏതാനും ക്ലാസുകളിലൂടെ വിജ്ഞാനദാഹികളിലേക്കും സാധാരണക്കാരിലേക്കും എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു എളിയ ശ്രമമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഷെയ്ഖ് മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ജനിച്ചത് ഹിജറ 1115 നജദിലെ റിയാദിലുള്ള ഉയൈനയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ഷെയ്ഖ് അബു അബ്ദില്ല മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് അത്തമീമി എന്നാണ്. ചെറുപ്രായത്തിൽ തന്നെ വിജ്ഞാനത്തോട് അടങ്ങാത്ത ദാഹമായിരുന്നു മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലക്ക്. അദ്ദേഹത്തിന് 12 പ്രായമായപ്പോൾ തന്നെ വിവേകമെത്തുകയും മുതിർന്നയാളുകൾക്കൊക്കെ ഗ്രാഹ്യമായ, മുതിർന്നവർ മാത്രം മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു തുടങ്ങി. അങ്ങനെയിരിക്കെ പണ്ഡിതനായ അദ്ദേഹത്തിൻ്റെ പിതാവ് പള്ളിയിൽ ആളുകൾക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടി ഇമാമായി അദ്ദേഹത്തെ നിയമിക്കുകയായിരുന്നു. മനഃപ്പാഠമാക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ കഴിവ് കണ്ട പിതാവ് തന്നെ ചില സന്ദർഭങ്ങളിൽ ആശ്ചര്യപ്പെടുമായിരുന്നു. വലിയ പണ്ഡിതനായ പിതാവിൽ നിന്ന് ധാരാളം ഇസ്ലാമികമായ കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചു. കാരണം വിജ്ഞാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിലായിരുന്നു അദ്ദേഹം വളർന്നത്. അക്കാലഘട്ടത്തിൽ ജസീറത്തുൽ അറബ് മുഴുവനും ശിർക്കും അന്ധവിശ്വാസങ്ങളും ബിദഅത്തുകളും പ്രചുരപ്രചാരം നേടിയ ഒരു കാലഘട്ടമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അഭയം തേടുന്നതിന് പകരം വിഷമസന്ധികളിൽ അവന്റെ പടപ്പുകളിലേക്ക് അഭയം തേടുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളെ വിളിച്ച് ദുആ ചെയ്യുകയും അങ്ങനെ ശിർക്ക് പ്രചാരം നേടിയ ഒരു കാലഘട്ടത്തിലാണ് മഹാനായ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല ജനിക്കുകയും തന്റെ വിജ്ഞാനവും തന്റെ പഠനവുമായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നത്. അങ്ങനെയിരിക്കെ മഹാനായ ഷെയ്ഖ് ഈ ജനങ്ങളെ തൗഹീദിലേക്ക് തിരിച്ചു വിളിക്കുവാനും വിശ്വാസപരമായി അവർക്ക് സംഭവിച്ച അപജയം തിരുത്തുവാനും നന്നാക്കുവാനും കഠിനമായ ശ്രമം നടത്തുകയായിരുന്നു. തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും പേനകൊണ്ടും തൂലികകൾ കൊണ്ടും എല്ലാം ഷിർക്കിനെ അദ്ദേഹം നിഷ്കാസനം ചെയ്തുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഹിജറ 1206 മരിക്കുന്നതുവരെ ആ മാർഗത്തിൽ ഷെയ്ഖ് കഠിന പരിശ്രമം നടത്തുകയായിരുന്നു. മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 91 വയസ്സായിരുന്നു. തന്റെ വിയോഗശേഷം തന്റെ കാലശേഷം തന്റെ മക്കളെയും വിദ്യാർത്ഥികളെയും തൗഹീദിന്റെ പതാക ഏൽപ്പിച്ചുകൊണ്ടാണ് മഹാനവറുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഷെയ്ഖ് വിട പറയുന്ന അവസരത്തിൽ അദ്ദേഹം വിശ്വാസകാര്യങ്ങളിൽ ധാരാളം കൃതികൾ നമുക്ക് സമർപ്പിച്ചുകൊണ്ടാണ് നമ്മിൽ നിന്ന് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃതികളിൽ വളരെ പ്രസിദ്ധമാണ് കിതാബ് തൗഹീദ് എന്ന് പറയുന്ന വളരെ പ്രയോജനപ്രദമായ ഗ്രന്ഥം. തൗഹീദിനെ ബാബുകളായി വേർതിരിച്ച് വളരെ ലളിതമായി അവതരിപ്പിക്കുകയാണ് ആ ഗ്രന്ഥത്തിലൂടെ ഷെയ്ഖ് ചെയ്തിരിക്കുന്നത്. മുസ്ലിം ലോകത്തത് പ്രസിദ്ധമാണ്. ധാരാളം പണ്ഡിതരാൽ വിവരണം നൽകപ്പെട്ട ഒരു ഗ്രന്ഥവും കൂടെയാണ് കിതാബ് തൗഹീദ്. അതുപോലെ തന്നെ കഷ്ഫു ശുബഹാത്ത് വിശ്വാസപരമായി അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ അൽ ഖവാഇദുൽ അർബഅ തൗഹീദിന്റെ അടിസ്ഥാനപരമായ 4 ഖാഇദകൾ അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ലഘുകൃതിയാണ് അൽ ഖവാഇദുൽ അർബഅ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതി. അതുപോലെ പ്രസിദ്ധമാണ് അൽ ഉസൂലു സലാസ ആ മഹനീയമായ ഗ്രന്ഥം. അതാണ് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ഇത് വളരെ ലളിതമായ വളരെ ലളിതവും പ്രയോജനപ്രദവുമായ ഒരു കൃതിയാണ്. ഷെയ്ഖും തന്റെ വിദ്യാർത്ഥികളും സാധാരണക്കാരിലേക്ക് പകർന്നു നൽകാൻ ശ്രമിക്കുമായിരുന്നു ഈ കൃതി. സാധാരണക്കാരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമം നടത്തുമായിരുന്നു. ധാരാളം പണ്ഡിതന്മാർ വിവിധ നാടുകളിലേക്ക് ഈ ലഘുകൃതി ആളുകളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി പോകാറുണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, എന്താണ് യഥാർത്ഥത്തിൽ അൽ ഉസൂലു സലാസ എന്ന് പറഞ്ഞാൽ? അതിൽ മുസ്ലിമീങ്ങൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനമായ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും അടിസ്ഥാന തത്വങ്ങൾ. ഇസ്ലാമിന്റെ ആധാരശിലയാണല്ലോ തൗഹീദ്. തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു മുസ്ലിം വളരെ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതറിഞ്ഞില്ലെങ്കിൽ അവന്റെ ഇസ്ലാം നന്നാവുകയില്ല, അവന്റെ തൗഹീദ് നന്നാവുകയില്ല. അങ്ങനെയുള്ള അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ടത് മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്. വളരെ അനിവാര്യമായ അറിവാണല്ലോ അത്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിവരം. മാത്രമല്ല മഅരിഫത്തു നബിയിഹി, അവന്റെ പ്രവാചകനെ സംബന്ധിച്ചുള്ള അറിവ്. വമഅരിഫത്തു ദീനിൽ ഇസ്ലാം, ഇസ്ലാമിനെ സംബന്ധിച്ച് തെളിവോടുകൂടെ ഇസ്ലാമിനെ അറിയൽ. ഇതൊക്കെ അടിസ്ഥാനപരമായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട വിവരങ്ങളാണ്, ഇൽമുകളാണ്. അതുപോലെ തന്നെ നാളെ ഖബറിൽ ചോദിക്കപ്പെടുന്ന പ്രധാനമായ 3 ചോദ്യങ്ങൾ, അവക്കുള്ള മറുപടി എല്ലാം വളരെ സംക്ഷിപ്തമായി ഉൾക്കൊള്ളിച്ച വിജ്ഞാനപ്രദമായ കൃതിയാണ് അൽ ഉസൂലു സലാസ എന്ന കൃതി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളത് പഠിക്കൽ അനിവാര്യമാണ്. അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ കൃതിയുടെ സന്ദേശം മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു നൽകണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഈ ഒരു സന്ദേശം മറ്റുള്ളവരിലേക്ക് കൂടെ പരമാവധി എത്തിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഷെയ്ഖ് തന്റെ കൃതി ആരംഭിക്കുന്നത് ബിസ്മിയോടുകൂടെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി പറഞ്ഞുകൊണ്ട് ബിസ്മി രേഖപ്പെടുത്തിക്കൊണ്ട് തൻ്റെ വളരെ പ്രസിദ്ധമായ ആ ഗ്രന്ഥം അദ്ദേഹം ആരംഭിക്കുകയാണ്. പണ്ഡിതന്മാർ അഥവാ അഹ്ലുൽ ഇൽമ് അവരുടെ ഗ്രന്ഥങ്ങൾ ആരംഭിക്കുമ്പോൾ സാധാരണ ബിസ്മി രേഖപ്പെടുത്താറുണ്ട്. എന്തിനെ പിൻപറ്റിക്കൊണ്ടാണ് അവരങ്ങനെ രേഖപ്പെടുത്തുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹനീയമായ ഗ്രന്ഥമായ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ ആരംഭിക്കുന്നത് ബിസ്മിയോടുകൂടെയാണ്. അതിനെ പിൻപറ്റിക്കൊണ്ട് പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങൾ ആരംഭിക്കുമ്പോൾ ബിസ്മി രേഖപ്പെടുത്തിക്കൊണ്ടാണ്, അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് ബിസ്മി എഴുതാറുണ്ട്, രേഖപ്പെടുത്താറുണ്ട് അഹ്ലുൽ ഇൽമ്. മാത്രമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവർ ഇത്തിബാ ചെയ്യുന്നു. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് ആരംഭിക്കാറുള്ളത് ബിസ്മി കൊണ്ടായിരുന്നു. പ്രസിദ്ധമായ അവിടുത്തെ പല രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകളും അവിടുന്ന് ആരംഭിച്ചത് ബിസ്മി കൊണ്ടായിരുന്നു. ഹിർക്കൽ രാജാവിന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ കത്ത് ബിസ്മി കൊണ്ടായിരുന്നു ആരംഭിച്ചത്. ഇതിനെയൊക്കെ അനുധാവനം ചെയ്തുകൊണ്ട് അഹ്ലുൽ ഇൽമ് തങ്ങളുടെ ഗ്രന്ഥങ്ങൾ ആരംഭിക്കുമ്പോൾ ബിസ്മി രേഖപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുന്നു. അതിനെ ആ ഒരു മാർഗത്തിൽ, ആ ഒരു കാര്യം അനുധാവനം ചെയ്തുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല തന്റെ ലഘുകൃതി ആരംഭിക്കുന്നത് ബിസ്മി എഴുതിക്കൊണ്ടാണ്, ബിസ്മി മുഖേനയാണ്. മാത്രമല്ല, അദ്ദേഹം തുടർന്ന് പറയുന്നു, ബിസ്മി രേഖപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം തുടർന്ന് ഒരു പ്രാർത്ഥനയോടുകൂടെയാണ് തന്റെ ഈ സന്ദേശം ആരംഭിക്കുന്നത്. ഇഅലം, അദ്ദേഹം പറയുന്നു, ഇഅലം റഹിമക്കല്ലാ, നീ അറിയണം, നീ മനസ്സിലാക്കണം, അള്ളാഹു നിന്നോട് കാരുണ്യം ചെയ്യട്ടെ. പ്രാർത്ഥന കൊണ്ട് ആരംഭിക്കുന്നു സഹോദരങ്ങളെ. തുടക്കത്തിൽ തന്നെ കാരുണ്യത്തിനു വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഈ കൃതി വായിക്കുകയും ഈ സന്ദേശം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതേറെ പ്രയോജനപ്രദമാണ്, പ്രശംസനീയമായ ഒരു ശൈലിയാണത്. കാരണം തുടർന്ന് വരുന്ന വരികൾ അത് സ്വീകരിക്കുവാനും മനസ്സിൽ സ്വാധീനമുണ്ടാക്കുവാനും അത് ഏറെ ഉപകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറയുന്നു, അന്നഹു യജിബു അലൈന തഅല്ലുമു അർബഇ മസാഇല, അന്നഹു യജിബു അലൈന, നമ്മുടെ മേൽ നിർബന്ധമാണ്, തഅല്ലുമു അർബഇ മസാഇല, നാല് മസലകൾ പഠിക്കൽ നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. ഇത് ഷെയ്ഖിന്റെ മറ്റൊരു ശൈലിയും രീതിയുമാണ്, ചില മസലകൾ ക്ലിപ്തപ്പെടുത്തി പറയുക എന്നത്. നാല് മസലകൾ അതല്ലെങ്കിൽ മൂന്ന് മസലകൾ എന്ന് പറഞ്ഞുകൊണ്ട് മസലകൾ ക്ലിപ്തപ്പെടുത്തി പറയുക എന്നത് അത് പഠിതാവിന് ഏറെ എളുപ്പം നൽകുന്നു. മാത്രമല്ല, മനസ്സിലാക്കാൻ അത് കൂടുതൽ സൗകര്യപ്രദവുമാണ്. നാല് മസലകൾ എന്ന് പറയുമ്പോൾ ആ നാല് മസലകൾ പഠിക്കാൻ നമ്മൾ ശ്രമിക്കും. തുടർന്ന് വരുന്ന മൂന്ന് മസലകൾ എന്ന് പറയുമ്പോൾ ആ മൂന്ന് മസലകൾ എന്താണെന്ന് അറിയുകയും അത് ക്ലിപ്തപ്പെടുത്തി പഠിക്കാൻ പഠിതാവിന് ഏറെ പ്രയോജനപ്രദമായതുകൊണ്ട് ഷെയ്ഖ് സ്വീകരിച്ച വ്യതിരക്തമായ ഒരു ശൈലിയാണ് നാല് മസലകൾ പഠിക്കൽ നിർബന്ധമാണ് എന്ന ശൈലിയോടെ. ഇവിടെ പറയാൻ പോകുന്ന നാല് മസലകൾ പഠിക്കൽ നിർബന്ധമാണ്. അത് പഠിക്കുന്നതിലൂടെ മാത്രമേ ഒരു മുസ്ലിമിന്റെ അതല്ലെങ്കിൽ ഒരു ഒരാളുടെ മതം പൂർണ്ണമാവുകയുള്ളൂ. ഒരു മുസ്ലിമിന്റെ ദീന് പൂർണ്ണമാകണമെങ്കിൽ പറയുന്ന നാല് മസലകൾ അവൻ പഠിച്ചേ പറ്റൂ. ആ നാല് മസലകൾ പഠിക്കുന്നതിലൂടെ മാത്രമേ യഥാർത്ഥ അറിവ് അവന് കരഗതമാകൂ, അവന് നേടാൻ സാധിക്കുകയുള്ളൂ. ഏതെല്ലാമാണ് സഹോദരങ്ങളെ ആ നാല് മസലകൾ എന്ന് നമുക്ക് നോക്കാം. ഷെയ്ഖ് പറയുന്നു, അൽ ഊല, പഠിക്കേണ്ട നാല് മസലകളിൽ ഒന്നാമത്തെ മസല, അൽ ഇൽമു, ഇൽമാണ്, വിജ്ഞാനമാണ് ആദ്യം നേടേണ്ട, പഠിക്കേണ്ട ആദ്യത്തെ മസല വിജ്ഞാനമാണ്. ഏത് വിജ്ഞാനമാണ്? വിജ്ഞാനമെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടല്ലോ. ഏത് വിജ്ഞാനമാണ് ഇവിടെ? വഹുവ അദ് മഅരിഫത്തുല്ലാ, അള്ളാഹുവിനെ അറിയലാണ്. വ മഅരിഫത്തു നബിയിഹി, അവന്റെ പ്രവാചകനെ കുറിച്ചറിയലാണ്. വ മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, തെളിവുകളോടുകൂടെ ഇസ്ലാം ദീനിനെ അറിയലും മനസ്സിലാക്കലുമാണ് ആ നാല് മസലകളിൽ ആ നാല് മസ്അലകളിൽ ഒന്നാമത്തെ മസ്അല, ഒന്നാമത്തെ മസ്അല എന്ന് പറയുന്നത് ആദ്യം പഠിക്ക നാലെണ്ണത്തിൽ, പഠിക്കൽ നിർബന്ധമായ നാലെണ്ണത്തിൽ ഒന്നാമത്തത് അൽ ഊല, ഒന്നാമത്തത് അൽ ഇൽമാണ്. ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയലാണ്, അവന്റെ ദൂതനെ അറിയലാണ്, അള്ളാഹുവിന്റെ ദീനായ ഇസ്ലാമിനെ സംബന്ധിച്ചറിയലാണ്. സഹോദരങ്ങളെ, ഇവിടെ ഇൽമ് എന്ന് പറഞ്ഞല്ലോ, അൽ ഇൽമു, ഒന്നാമത് പഠിക്കേണ്ട ഒന്നാമത്തെ മസ്അല ഇൽമ് എന്ന് പറഞ്ഞില്ലേ? എന്താണ് ഇവിടെ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൽ ഇൽമു, ഇവിടെ ഇൽമു അൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ഹുവ മഅരിഫത്തുൽ ഹഖ്, സത്യം മനസ്സിലാക്കാൻ ആവശ്യമായ ഇൽമ്, സത്യമറിയലാണ്. വൽ ഹുദാ ബിദ്ദലീൽ, അതേപോലെ പ്രമാണബദ്ധമായി സന്മാർഗമേതെന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ ഇൽമിനെയാണ് ഇവിടെ പഠിക്കൽ നിർബന്ധമായ ഇൽമ് എന്ന് പറഞ്ഞത്. വൽ മുറാദു ബിഹി അൽ ഇൽമു ശറഈ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശറഈയായ ഇൽമാണ്. ശറഈയായ ഇൽമ്, മതപരമായ വിവരം നേടൽ നിർബന്ധമായ കാര്യമാണ്. ഒരു മനുഷ്യന്റെ മേൽ ആദ്യമായി നിർബന്ധമുള്ളത് അവന്റെ ദീനിന്റെ വിധിവിലക്കുകൾ പഠിക്കുക എന്നതാണ്. അവന്റെ ദീന് പഠിക്കൽ നിർബന്ധമാണ് ഓരോ മനുഷ്യന്റെയും മേൽ ഒന്നാമതായി. എങ്കിൽ മാത്രമേ ഉൾക്കാഴ്ചയോടുകൂടെ തന്റെ റബ്ബിനെ അവൻ ആരാധിക്കാൻ കഴിയൂ. തന്റെ രക്ഷിതാവിനെ ആരാധിക്കാൻ കഴിയണമെങ്കിൽ, യഥാർത്ഥ നിലക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയണമെങ്കിൽ, അവൻ ആദ്യമായി അറിയേണ്ട തന്റെ റബ്ബിന്റെ, റബ്ബിനെ സംബന്ധിച്ച് കൃത്യമായ അറിവ് നേടാതെ അവന് സാധ്യല്ല. മാത്രമല്ല അവന്റെ ഇസ്ലാം നന്നാവുകയുമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ ശറഈയായ ഇൽമ് അവൻ നേടിയിട്ടില്ല എങ്കിൽ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, റബ്ബിനെ അറിയാതെ, അള്ളാഹിനെ മനസ്സിലാക്കാതെ എങ്ങനെ നമുക്ക് അള്ളാഹിനെ ശരിയായ നിലക്ക് ആരാധിക്കാൻ കഴിയും? അള്ളാഹുവിനെ അറിയാതെ അവന്റെ തൗഹീദ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഇസ്ലാം ദീനിനെ സംബന്ധിച്ച് അനിവാര്യമായും അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ എങ്ങനെ നമുക്ക് നമസ്കരിക്കാൻ കഴിയും? എങ്ങനെ നമുക്ക് സക്കാത്ത് നൽകാൻ കഴിയും? എങ്ങനെ നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ കഴിയും? സാധ്യമല്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, മനുഷ്യരുടെ മേൽ ആദ്യമായി നിർബന്ധമുള്ളത് തൗഹീദ് പഠിക്കലാണ്. തൗഹീദ് പഠിക്കലാണ്. വഅയ്യതഅല്ലമ മഅന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം അവൻ അറിഞ്ഞിരിക്കണം, പഠിക്കണം. വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്ന ഷഹാദത്തിന്റെ രണ്ടാം ഭാഗം, അതിന്റെ ആശയങ്ങളും അതിന്റെ അതുമായി ബന്ധപ്പെട്ട് അനിവാര്യമായും അറിയേണ്ടതെല്ലാം ഒരു മനുഷ്യൻ അറിയണം. ഇത് ഒന്നാമത്തെ സംഗതിയാണ്. അഹ്ലുൽ ഇൽമ് പറയുന്നു, പണ്ഡിതന്മാർ പറയുന്നു, വിശ്വാസകാര്യത്തിൽ തഖ്ലീദ് ശരിയാവുകയില്ല. അതായത് അന്ധമായി അനുകരിക്കുക. ഏതുപോലെ അന അഅ്തഖിദു കമാ അഅ്തഖിദു ഫുലാൻ, ഇന്നാലിന്നാൾ വിശ്വസിച്ചതുപോലെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പ്രമാണങ്ങളൊന്നും നോക്കാതെ, തെളിവുകളൊന്നും നോക്കാതെ ഒരാളുടെ വിശ്വാസത്തെ അന്ധമായി അനുകരിക്കുക എന്നത് ഇസ്ലാമിൽ അനുവദനീയമായ കാര്യമല്ല. ശരിയാവുകയില്ല അത്. അങ്ങനെ അവന്റെ വിശ്വാസത്തെ അവന് രൂപപ്പെടുത്താൻ കഴിയില്ല. മറിച്ച് എന്ത് വിശ്വസിക്കണം എന്ന് നമ്മൾ പഠിക്കണം പ്രമാണബദ്ധമായി. എന്ത് വിശ്വസിക്കാൻ പാടില്ല എന്ന് നമ്മൾ പ്രമാണബദ്ധമായി പഠിക്കണം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഇൽമു അല്ലദി യജ്ബു അലൽ ഇൻസാനി അയ്യതഅല്ലമഹു നൗആനി, മനുഷ്യൻ അനിവാര്യമായും പഠിക്കേണ്ട വിവരം രണ്ട് നിലക്കുള്ള ഇൽമാണ് മനുഷ്യൻ പഠിക്കേണ്ടത്. ഏതാണ് മനുഷ്യന് പഠിക്കൽ നിർബന്ധമായ രണ്ട് നിലക്കുള്ള ഇൽമുകൾ? ഒന്ന്, അയ്യതഅല്ലമ കൈഫ യുവഹിദുല്ലാ, അള്ളാഹുവിനെ എങ്ങനെയാണ് ഏകനാക്കേണ്ടത് എന്ന തൗഹീദ് അവൻ പഠിക്കണം. മാത്രമല്ല വകൈഫ ത്വരീഖത്തു ദാലിക, അതിലേക്കുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? തൗഹീദിന്റെ നേരെ വിപരീതമായ ശിർക്ക് അതിൽ വീഴാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ശിർക്കായി പോകുന്ന കാര്യങ്ങൾ? അത് ഒരു മനുഷ്യൻ നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ ഇനം അതാണ്. രണ്ടാമതായി, അൽ ഇബാദാത്തുല്ലത്തി തജ്ബു അലൽ മുകല്ലഫി, നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള, നാം നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട ആരാധനാകർമ്മങ്ങൾ. കസലാത്തിഹി, നമസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിൽ അവന് നമസ്കരിക്കാൻ കഴിയൂല. വത്വഹാറാത്തിഹി, എങ്ങനെ ശുദ്ധീകരിക്കണമെന്ന്. വസിയാമിഹി, എങ്ങനെ നോമ്പനുഷ്ഠിക്കണമെന്ന്. വഹജ്ജിഹി വസക്കാത്തിഹി, എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ലി അന്നഹു ലാ യസ്തതീഉ യുഹക്കിക്കൽ ഇബാദത്ത ഇല്ലാ ബിഹാ, ഇതൊക്കെ അറിയുന്നതിലൂടെ മാത്രമേ അവന്റെ ആരാധന യഥാവിധി അവൻ അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതറിയാതെ അവൻ ഇതൊന്നും ചെയ്യാൻ കഴിയൂല. നേരായ നിലക്ക് അള്ളാഹു അവനിൽ നിന്നത് കബൂൽ ചെയ്യുകയുമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പഠിക്കേണ്ട അനിവാര്യമായ ഇൽമുകളിൽ രണ്ടെണ്ണമുണ്ട്. ഒന്ന് തൗഹീദ് പഠിക്കലാണ്, രണ്ടാമത്തേത് ഇബാദാത്തുകൾ അതെങ്ങനെയാണെന്ന് വിശദമായി പഠിക്കലാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഇൽമു നൗആനി, ഇൽമു മൊത്തത്തിൽ രണ്ട് നിലക്കാണ്. മൊത്തത്തിൽ പഠിക്കൽ നിർബന്ധമായ ഇൽമു രണ്ടാണെന്ന് പറഞ്ഞു. ഇനി മൊത്തത്തിൽ ഇൽമിനെ നമ്മൾ വിഭജിക്കുകയാണെങ്കിൽ രണ്ട് നിലക്കായി നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, നൗഉൻ തഅല്ലമുഹു ഫറളുൻ അലൽ കിഫായ, സമൂഹത്തിലെ ഏതാനും ചില വ്യക്തികൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ മൊത്തം ബാധ്യത ഒഴിവാകുന്നു. ഏതാനും ചില ആളുകൾ പഠിച്ചാൽ മതി, എല്ലാവരും പഠിച്ചുകൊള്ളണമെന്നില്ല. രണ്ടാമത്തെ ഇനം, വനൗഉൻ തഅല്ലമുഹു ഫറളു ഐനിൻ അലൻ നാസ്, ജനങ്ങളിൽ ഓരോ വ്യക്തിയും അനിവാര്യമായും നിർബന്ധമായും പഠിക്കേണ്ട ഇൽമ്. ഇങ്ങനെ രണ്ട് നിലക്കുള്ള ഇൽമുകൾ മനുഷ്യൻ മൊത്തത്തിൽ ഇൽമിനെ വിഭജിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞ ഇൽമേതാണ്? സമൂഹത്തിൽ ഏതാനും ചില വ്യക്തികൾ മാത്രം പഠിച്ചാൽ മതിയാകുന്ന ഇൽമ്, ഇൽമുൽ ഫറായിൽ, അതായത് അനന്തരാവകാശ നിയമങ്ങൾ, അതെല്ലാവരും പഠിച്ചുകൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ ഇൽമുൽ ലുഗ, അവഗാഹമായി ഭാഷാ നിയമങ്ങൾ, എല്ലാവരും പഠിച്ചുകൊള്ളണമെന്നില്ല. വഇൽമു ഉസൂലുൽ ഫിഖ്, ഉസൂലുൽ ഫിഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ഫിഖ് തന്നെ അവഗാഹമായ നിലക്ക്, ഇതൊന്നും എല്ലാവരും പഠിക്കൽ നിർബന്ധമുള്ള കാര്യമല്ല. കച്ചവടവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ, അത് അതുമായി ബന്ധമുള്ള ആളുകൾ ആവശ്യമുള്ളവർ പഠിക്കട്ടെ. കലാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ ആവശ്യമുള്ളവർ പഠിച്ചാൽ മതി, എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമല്ല. ആരെങ്കിലും പഠിച്ചാൽ എല്ലാവരും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവായി. എന്നാൽ അമ്മ നൗഉസ്സാനി, രണ്ടാമത്തെ ഇനമുണ്ടല്ലോ, ഓരോരുത്തരും പഠിക്കേണ്ട ഇൽമ്, വിശ്വാസകാര്യങ്ങൾ എല്ലാ വ്യക്തികളും പഠിക്കണം. എങ്ങനെ വിശ്വസിക്കണം, എങ്ങനെയാണ് വിശ്വസിക്കാൻ പാടില്ലാത്തത്, പഠിക്കണം. അതേപോലെ ഇസ്ലാമിൽ നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട ദീനീ നിയമങ്ങൾ എല്ലാവരും പഠിക്കണം. നമസ്കാരം, സക്കാത്ത്, അതേപോലെ അടിസ്ഥാന നിയമങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. അതിൽപ്പെട്ട മൂന്ന് ഇനങ്ങളാണ് ഗ്രന്ഥകാരൻ സഹോദരങ്ങളെ ഇവിടെ പറഞ്ഞത്. അടിസ്ഥാനപരമായി അറിയേണ്ട മൂന്ന് ഇനങ്ങൾ: ഒന്ന്, മഅരിഫത്തുല്ലാഹ്, അള്ളാഹിനെ സംബന്ധിച്ച് അറിയൽ, അള്ളാഹിനെ മനസ്സിലാക്കൽ, അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ ഏകത്വം, തൗഹീദും ഫിൽ ഉലൂഹിയ വ തൗഹീദും ഫിർ റുബൂബിയ വ തൗഹീദും ഫിൽ അസ്മാഇ വ സിഫാത്തി, അതൊക്കെ തൗഹീദിന്റെ ഇനങ്ങളാണ്. അള്ളാഹിനെ അറിയൽ അനിവാര്യമായ ഇൽമാണത്, എല്ലാവരും പഠിക്കേണ്ടതാണത്. അതേപോലെ മഅരിഫത്തു നബിയിഹി, അള്ളാഹുവിൽ നിന്ന് നമുക്ക് ദീൻ എത്തിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്, ആ നബിയെ സംബന്ധിച്ചുള്ള അറിവ്. മഅരിഫത്തു ദീനിൽ ഇസ്ലാം, ഇസ്ലാമിനെ തെളിവോടുകൂടെ മനസ്സിലാക്കൽ, അതെല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇൻഷാ അള്ളാഹ് ഈ ഗ്രന്ഥത്തിലൂടെ വിശദീകരിക്കപ്പെടുന്നത്. ഷറഹിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, ആധികാരികമായ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇൻഷാ അള്ളാഹ് ഗ്രന്ഥകാരന്റെ, ഷെയ്ഖിന്റെ ഓരോ വരികളും നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൽക്കർമ്മം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇത് പരമാവധി വിജ്ഞാനദാഹികളിലേക്ക് എത്തിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.